بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. يا حي يا قيوم برحمتك نستغيث، اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين أبدا. بهماني رأي سهودنا الله إن شاء الله إن مدل كتاب توحيد فأتنم نمر عرم بكيانا مستعينا بالله الله سبحانه وتعالى സഹായം തേടിക്കൊണ്ട് അള്ളാഹു ഇത് ഇഖ്ലാസുള്ള പ്രവർത്തനമാക്കി തീർക്കുമാറാകട്ടെ, നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കിതാബ് പൂർത്തിയാക്കാനും ഇത് നന്നായി മനസ്സിലാക്കുവാനും ഇതിൽ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളനുസരിച്ച് ജീവിക്കാനും തൗഹീദിലായി മരിക്കാനും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ പഠിക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ നിയ്യത്തിലിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ നിയ്യത്ത് അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ബറക്കത്ത് നൽകുക, വിജയം നൽകുക, സ്വീകരിക്കുക. മാത്രമല്ല വെറുതെ കേട്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കരുത്. അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് കാത് തഴമ്പിച്ച ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് പഠിക്കാൻ തീരുമാനിക്കുക. ഈ കിതാബിൽ ആയത്തുകളും ഹദീസുകളും കൊണ്ട് നിറഞ്ഞ മുബാറക്കായിട്ടുള്ള ഒരു കിതാബാണ്. അതിലെ ഒരു ആയത്തെങ്കിലും ഒരു ക്ലാസ്സിൽ ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങളൊരു ഒരു പ്രസംഗം കേൾക്കുന്ന ഒരു രീതി ഈ ക്ലാസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞായറാഴ്ചത്തെ ക്ലാസ് നിങ്ങൾ ഒരു പഠനത്തിന്റെ ക്ലാസ് തന്നെയായി, നിങ്ങളും കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു ക്ലാസ്സായി മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കിതാബിന്റെ പേര് കിതാബ് തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ്. കിതാബ് തൗഹീദ്, തൗഹീദിന്റെ കിതാബ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ വഹദ യുവഹിദു തൗഹീദ്, വഹദ ഏകനാക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കൽ. ഇൻഷാല്ലാഹ് കിതാബിന്റെ ഒരു കോപ്പി ആവശ്യമുള്ളവർക്ക് തീർക്കാനോട് ചോദിച്ചാൽ കിട്ടും. അതിന്റെ ചെലവ് എത്രയാന്ന് വെച്ചാൽ അത് കൊടുക്കുക. അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ്, ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ആകുന്നു ഹഖുല്ലാഹി അലൽ അബീദ്. അള്ളാഹുവിന്റെ ഹക്കാണ് അലൽ അബീദ്, അടിമകൾക്ക് മേൽ, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് തൗഹീദ്. ആ തൗഹീദിന്റെ കിതാബ് ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. ഈ കിതാബിന് പണ്ഡിതന്മാരിൽ പലരും സഹീഹുൽ ബുഖാരിയോട് സാദൃശ്യമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സഹീൽ ബുഖാരി വായിച്ചവർക്കറിയാം, അതിലെ ഒരു ശൈലിയാണ് ഇമാം ഇതിന് സ്വീകരിച്ചിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയുടെ ശൈലി തുടക്കത്തിലും ഉള്ളടക്കത്തിലും. ആരാണ് ഈ കിതാബ് എഴുതിയ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ ഈ കിതാബിലൂടെ, അദ്ദേഹത്തിന്റെ ഈ കിതാബ് മറ്റുള്ള റിസാലകളിലൂടെയുമുള്ള അദ്ദേഹത്തിന്റെ ദാവത്തിന് അള്ളാഹു നൽകിയ ബറക്കത്ത് എന്താണ്? ആ ബറക്കത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ ബറക്കത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ശിർക്കിൽ നിന്നും, ബിദഅത്തുകളിൽ നിന്നും, ഖുറാഫാത്തുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ദാവത്തിലൂടെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ഉമ്മത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഓരോ നൂറ്റാണ്ടിന്റെയും തലക്കൽ ഈ ഉമ്മത്തിന് അവരുടെ ദീൻ പുതുക്കുന്ന ഒരു മുജദ്ദിദിനെ, ഒരു പരിഷ്കർത്താവിനെ അള്ളാഹു സുബ്ഹാനഹു തആല അയക്കുക തന്നെ ചെയ്യും. ഓരോ നൂറ്റാണ്ടിലും ജനങ്ങളുടെ ദീൻ അവർക്ക് തജ്ദീദ് നടത്തും. തജ്ദീദ് നടത്തുക എന്ന് പറഞ്ഞാൽ ദീനിൽ പുതിയതായ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് പഴയ ദീനിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോവുക, അതിനെ ഇസ്ലാഹ് നടത്തുക, കേടുവന്നതിനെ നന്നാക്കുക, ശുദ്ധീകരിക്കുക. ഈ പ്രവർത്തനം നടത്തുന്ന മുജദ്ദിദുകൾ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇദ്ദേഹത്തെ ആ മുജദ്ദിദുകളിലാണ് മുസ്ലിം ലോകം അഹ്ലു സുന്ന വിലയിരുത്തിയിട്ടുള്ളത്. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം, അദ്ദേഹത്തിന്റെ ചരിത്രം ചുരുങ്ങിയ നിലക്ക് ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് ഞാൻ ഇതിനെ ആശ്രയിച്ചിട്ടുള്ളത് ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ള, അദ്ദേഹം അൽ ഇമാം അഷ്ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സീറത്തുഹു വദഅവതുഹു, മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ദാവത്തും അദ്ദേഹത്തിന്റെ ചരിത്രവും എന്ന വിഷയത്തിൽ ഒരു മുഹാവറ, ഒരു ക്ലാസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇബ്നു ബാസ്. അത് പുസ്തകമായി ഇറങ്ങിയിട്ടുമുണ്ട്. അതുപോലെ ഇതേ വിഷയത്തിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനും ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ രണ്ടും ആണ് ഇത് പറയാൻ ഞാൻ ആശ്രയിച്ചിട്ടുള്ളത്, കൂടുതലും ഇബ്നു ബാസിന്റെ കിതാബ്. അത് അങ്ങനെ തന്നെ വായിക്കുന്നില്ലെങ്കിലും അതിന്റെ പല ഭാഗങ്ങളും വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അത്തമീമി അന്നജ്ദി. തമീം ഗോത്രക്കാരനാണ്, നജ്ദാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നാട്. എന്താണ് പേര്? പേരെന്താണ്? മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ്. അബ്ദുൽ വഹാബിന്റെ മകൻ മുഹമ്മദ്, അബ്ദുൽ വഹാബിന്റെ പിതാവ് സുലൈമാൻ. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ജനിച്ചത് ഹിജറ 1115 ഹിജറ 1115. ഇതിപ്പോ എത്രയാണ്? 1436. അപ്പൊ എത്ര വർഷം മുമ്പാണ്? എത്ര വർഷം? 300. ഏകദേശം 300. 1115. 1111 എന്നൊരഭിപ്രായമുണ്ട്. പക്ഷേ കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം 1115 ഇമാം ഇബ്നു ബാസ് അതാണ് ശരി എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഈ കലണ്ടർ, മറ്റേ കലണ്ടർ അനുസരിച്ച് 1703 വരിക. 1703 ആ കലണ്ടർ അനുസരിച്ച് ഇപ്പൊ 2015 അതനുസരിച്ച് 1703 ജനിച്ചിട്ടുള്ളത്. ഹിജറ 1115 ഈ എന്താണ് ഗ്രിഗോറിയൻ കലണ്ടർ വെച്ച് നോക്കിയാൽ 1703. എവിടെയാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിച്ചിട്ടുള്ളത്? എവിടെയാണ്? നജദിൽ. നജദ് ഇന്നത്തെ സൗദി അറേബ്യയിലാണ്. ജസീറത്തുൽ അറബ്, അറേബ്യൻ പെനിൻസുല, അറേബ്യൻ ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ മസ്ദറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ അറേബ്യയിൽ തന്നെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ജനിച്ചത്. ഊലിദ ഹാദൽ ഇമാം, ഇമാം ജനിച്ചു ഫി ആം അൽഫ് വ മിആ വ ഖംസഅശർ, അഥവാ 1415 ഹിജ്രിയ. ഹാദാ ഹുവൽ മഷ്ഹൂറു ഫി മൗലിദിഹി, ഇതാണ് അദ്ദേഹത്തിന്റെ ജനന വർഷത്തെ സംബന്ധിച്ച് മഷ്ഹൂർ ആയിട്ടുള്ളത്. റഹ്മത്തുള്ളാഹി അലൈഹി. വഖീല ഫി ആം അൽഫ് വ മിആ വ 11 ഹിജ്രിയ, 1411 ആണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വൽ മഅറൂഫ് അൽ ഔവൽ, ഏറ്റവും അറിയപ്പെട്ടത് ആദ്യത്തേതാണ്. അന്നഹു വുലിദ ഫി ആം അൽഫ് വ മിആ വ 15 ഹിജ്രിയ അലാ സാഹിബിഹാ അഫ്ളു സ്വലാത്തി വ അക്മലു തഹിയ. ഇബ്നു ബാസിന്റെ വാക്കുകളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ജനിച്ച ആ കറിയത്തിന്റെ, നജദ് വലിയൊരു പ്രദേശമാണ്, നജദ് വലിയ പ്രദേശമാണ്, അദ്ദേഹം ജനിച്ച ആ സ്ഥലം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഉയൈന എന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. എവിടെ? അൽ ഉയൈന, അറബിയിൽ പറയുമ്പോൾ അലിഫ് ലാം ഐൻ യാ യാ നൂൻ ത ഹത, എന്താണ് പേര്? ഉയൈന, അൽ ഉയൈന എന്ന സ്ഥലത്ത്, നജദിലാണ് ഈ സ്ഥലം. അദ്ദേഹം ഇബ്നു ബാസ് പറയുകയാണ്, വതഅല്ലമ അല അബി في بلدة العيينة وهذه البلدة هي مسقط رأسه. إذا نضيهم جنيتون السلام رحمة الله عليه وهي قرية معلومة في اليمامة في نجد. نجد لي يمامة برديشم يمامة فانتت يدن رضي سلام الله يمامة مسلمة الكذاب ماي صحابة يدن رضي سلام نجد لي يمامة إلى عيينة إن قرامتنا نضيهم جنيتون ഷമാലു ഗർബി മദീനത്ത് റിയാദ്, ഇപ്പോഴത്തെ റിയാദ്, റിയാദിന്റെ ഏതു ഭാഗത്താണ് വരിക? ഷമാലു ഗർബ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും. റിയാദിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും. ബൈനഹ വ ബൈന റിയാദ് മസീറത്തു 70 കിലോമീറ്റർ. ഇബ്നു ബാസ് പറയുന്നു റിയാദും അതുപോലെ ഈ ഉയൈനും തമ്മിൽ എത്രയുണ്ട്? 70 കിലോമീറ്റർ ദൂരം ആണ് ഇന്ന് ഉള്ളത്. റിയാദിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരം. ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കുകയുണ്ടായി, വളരെ ചെറിയ പ്രായത്തിൽ. മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പണ്ഡിതനായിരുന്നു. എന്താ പിതാവിന്റെ പേര്? അബ്ദുൽ വഹാബ്. ഒപ്പാലേക്ക് ചേർത്തിട്ട് യൂറോപ്യന്മാർ വിളിച്ച പേരാണ് വഹാബി എന്ന്, ഉപ്പായിലേക്ക് ചേർത്തിട്ട് മുഹമ്മദി എന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയുന്നത് അങ്ങനെ വിളിക്കാതിരുന്നതിന്റെ പേരിൽ ഒരു കുതന്ത്രമാണുള്ളത്. കാരണം മുഹമ്മദിയാക്കൾ എന്ന് വിളിച്ചാലോ, അത് ആരുടെ പേരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണെന്ന് വന്നേക്കും. അതുകൊണ്ട് കുതന്ത്രം പ്രയോഗിച്ചിട്ടാണ് വഹാബികൾ എന്ന് വിളിച്ചിട്ടുള്ളത്. പക്ഷെ സാലിഹ് ഫൗസാൻ പറഞ്ഞു ഷാജിനേക്കാളും വലിയ കുഴിയിലാണ് അവർ വീണത്, കാരണം വഹാബ് എന്നുള്ള അള്ളാന്റെ പേരാണ്. വഹാബി എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ആളുകൾ, റബ്ബിന്റെ അടുത്ത ആളുകൾ എന്നാണ് വരിക. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ആയിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ട് ആണ് യഥാർത്ഥത്തിൽ വഹാബി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷെ റബ്ബിന്റെ ആളുകളാണെന്നാണ് അവസാനം വിളിച്ചത്. അതങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആണ് ഖൈറുൽ മാകിരീൻ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമകറു വഇൻദല്ലാഹി മക്റുഹും, അവരുടെ കുതന്ത്രമെല്ലാം റബ്ബിന്റെ കയ്യിലുണ്ട്. വൈൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനത്തു നിന്നും വിളക്കി കളയുവാൻ മാത്രം കുതന്ത്രങ്ങൾ അവർക്കുണ്ടായാലും ശരി. റബ്ബിന്റെ അത്രയും, അവന്റെ അത്രയും ഹിക്മ മറ്റാർക്കാണുള്ളത്? ഒരാൾക്കുമില്ല. അപ്പൊ പിതാവ് അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ, വകാന ഫഖീഹൻ കബീറൻ, അദ്ദേഹം വലിയ ഒരു പണ്ഡിതനായിരുന്നു. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പിതാവ് അബ്ദുൽ വഹാബ് അദ്ദേഹവും വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആദ്യം ഉപ്പയിൽ നിന്ന് ദീനി വിജ്ഞാനം കരസ്ഥമാക്കി, ഖുർആൻ വളരെ ചെറുപ്പത്തിൽ ഹിഫ്ളാക്കി, ഉപ്പയിൽ നിന്ന് മതവിജ്ഞാനം പഠിച്ചു. സുമ്മ അതിനുശേഷം, അദ്ദേഹം പ്രായപൂർത്തിയായതിനു ശേഷം ഹജ്ജ് വഖസദ ബൈത്തുല്ലാഹിൽ ഹറാം, പ്രായപൂർത്തിയായതിനു ശേഷം എവിടത്തേക്ക് പോയി? ഹജ്ജിന് പോവുകയുണ്ടായി, അള്ളാഹുവിന്റെ ബൈത്ത് ലക്ഷ്യമാക്കി പോവുകയുണ്ടായി. വഅഖദ അൻ ബഅദി ഉലമാഇൽ ഹറമി ശരീഫ്, മക്കയിലുള്ള അവിടെ ഉണ്ടായിരുന്ന പല പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം ഇൽമ് പഠിച്ചു, മതവിജ്ഞാനം നേടി. ഉയൈനയിലാണ് ജനിച്ചത്. ആദ്യം ഖുർആൻ പഠിച്ചു, പിന്നെ പിതാവിൽ നിന്ന് മതവിജ്ഞാനം നേടി. പ്രായപൂർത്തിയായതിനു ശേഷം ഹജ്ജിന് പോയി, മക്കയിൽ അവിടുത്തെ ഉലമാക്കളിൽ നിന്ന് ഇൽമ് സ്വീകരിച്ചു. പിന്നീട് മദീനയിലേക്ക് പോയി, അദ്ദേഹത്തിന്റെ ആ യാത്ര ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. അത് ഒഴിച്ചു വിട്ടാൽ പിന്നെ നമ്മൾ കൺഫ്യൂഷൻ ആവും, എവിടേക്കാണ് പോയത് എന്നത്. വളരെ എളുപ്പമാണ്, പക്ഷെ അത് ശ്രദ്ധ വിട്ടുപോകാതിരിക്കുക. മക്കയിലേക്ക് പോയി, മദീനയിലേക്ക് പോയി. അവിടെ നിന്ന് ചില മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം ഇൽമു സ്വീകരിച്ചു. അതിൽ വളരെ അറിയപ്പെട്ട ആളാണ് മുഹമ്മദ് ഹയാത് അസ്സിന്ദി. അദ്ദേഹത്തെ നമ്മൾ മറക്കാൻ പാടില്ല, കാരണം സിന്ധിയാണ്, ഇന്ത്യക്കാരനാണ്. മുഹമ്മദ് ഹയാത് അസ്സിന്ദി അദ്ദേഹം വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ഹദീസിൽ വലിയ വിജ്ഞാനമുള്ള ആളാണ്. സുബുൽസലാം എഴുതിയ സനാനി ഉണ്ടല്ലോ, ബുലൂഗുൽ മറാമിന്റെ വിശദീകരണം എഴുതിയ സനാനി, അദ്ദേഹം പോലും ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. സനാനി വലിയ പണ്ഡിതനാണ്, മുഹമ്മദ് ഹയാത് അസ്സിന്ദി. അദ്ദേഹത്തിൽ നിന്ന് ഹദീസിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ വിജ്ഞാനം നേടുകയുണ്ടായി. പേരെന്താണ് ഞാൻ പറഞ്ഞത്? മുഹമ്മദ് ഹയാത് അസ്സിന്ദി. എവിടെ നിന്നാണ് അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്? എവിടെ വെച്ചിട്ടാണ്? മദീനയിൽ വെച്ചിട്ട്. അദ്ദേഹം മരിച്ചതും ഹിജാസിൽ അറേബ്യയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യക്കാരനാണെങ്കിലും മരണപ്പെട്ടത് അവിടെ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ വലിയ സലഫി ഉലമാക്കൾ വേറെയും ഉണ്ടായിട്ടുണ്ട്, സദ്ദീഖ് ഹസൻ ഖാൻ, അതുപോലെ അൻവർ ഷാൽ കശ്മീരി, അങ്ങനെ ഉള്ള വലിയ പണ്ഡിതന്മാർ ഇന്ത്യയിൽ വേറെയും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മതവിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട്, എല്ലാ പണ്ഡിതന്മാരുടെയും രീതി അങ്ങനെയാണ്, അവരവരുടെ നാട്ടിൽ നിന്ന് അവിടെയുള്ള ഉലമാക്കളിൽ നിന്ന് പഠിക്കും, പിന്നെ മറ്റുള്ള നാടുകളിൽ പോയി വലിയ വലിയ ആലിമുകളിൽ നിന്ന് പിന്നെയും പഠിക്കും. മക്കയിലേക്ക് പോയി, മദീനയിലേക്ക് പോയി, പിന്നെ അദ്ദേഹം ഇറാഖിലേക്ക് പോയി. എവിടത്തേക്കാണ്? ഇറാഖ്, അൽ ഇറാഖ് എന്നാണ് ശരി അറബിയിൽ എഴുതുന്ന ആളുകൾ എഴുതേണ്ടത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും വേണം കലമും എഴുതാനും ഒരു നോട്ടോ, അല്ലെങ്കിൽ ആ കിതാബിന് സൗകര്യം ഉണ്ടാവും. ആ കിതാബിൽ എഴുതാൻ ചില പേജുകൾ ഉണ്ടാകും, അതിൽ തന്നെ എഴുതാം. കിതാബ് വാങ്ങുന്ന ആളുകൾ എന്തായാലും എഴുതണം, എഴുതിയെടുക്കുക, പഠിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇറാഖിലേക്ക് ഇദ്ദേഹം പോയി, അൽ ഇറാഖ്. ഇറാഖിൽ ബസറയിലേക്കാണ് പോയത്. ഇറാഖിലെ സ്ഥലങ്ങളാണല്ലോ അൽ ബസറ, അതുപോലെ അൽ കൂഫ, പിന്നെ ഏതാണ് വളരെ പ്രസിദ്ധമായ സ്ഥലം? ബഗ്ദാദ്. ബഗ്ദാദ് ഒരുപാട് കാലം ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലസ്ഥാനമായിരുന്നു. ബഗ്ദാദ് അബ്ബാസിയ ഖലീഫമാരുടെ തലസ്ഥാനമായിരുന്നു ബഗ്ദാദ്. അത് തർത്താരികൾ വന്ന് നശിപ്പിക്കുന്നത് വരേക്കും വലിയ ഇസ്ലാമിന്റെ കേന്ദ്രമായിരുന്നു ബഗ്ദാദ്. ഫഖസദ അൽ ബസറ, ഇദ്ദേഹം ചെന്നത് ഇറാഖിലെ ബസറയിലേക്കാണ്. വജ്തമഅ ബിഉലമാഇഹാ, അവിടുത്തെ പണ്ഡിതന്മാരോട് ചേർന്നു. വഅഖദ അൻഹും മാശാ അല്ലാഹു മിനൽ ഇൽം, അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം പഠിച്ചു, ഒരുപാട് പഠിച്ചു, മക്കയിലും മദീനയിലും ബസറയിലും ചെന്ന് പഠിച്ചു. ഇതിനുശേഷം ബസറയിലുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ ദഅവത്ത് ആരംഭിച്ചു. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സീറയിൽ അത് പറയുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ആ പ്രസംഗം വേണ്ട ആളുകൾ ചോദിക്കണം, ഞാൻ അതിന് വന്ന ക്ലാസ് കഴിഞ്ഞ തരാം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് ഉലമാക്കളുടെ രീതി. ആദ്യം അവരെന്ത് എന്ത് ചെയ്യും? യതസല്ലഹ്, ദഅവത്തിന് വേണ്ടിയുള്ള ആയുധം അത് സംഭരിക്കും. എന്താ ദഅവത്തിന്റെ ആയുധം? ഇൽമാണ്. അർഹം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയുക. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, ബാബു അൽ ഇൽം ഖബ്ല അൽ ഖൗലി വൽ അമൽ, ദഅവത്തിന് മുമ്പ്, പറയുന്നതിന് മുമ്പ്, പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഇൽമ് വേണം എന്നതിന്റെ അധ്യായം. മനസ്സിലായില്ല എന്നാണ്. എന്നാലാണ് ജനങ്ങളുടെ ശുഭഹത്തികൾക്ക് മറുപടി പറയാൻ സാധിക്കുക, ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. നീ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ഹിക്മത്തോടെ. അതുപോലെ സതുപദേശം മുഖേന ഏറ്റവും നല്ല രീതിയിൽ അവരോട് നീ സംവാദത്തിൽ ഏർപ്പെടുക. ഇത് ഇതൊക്കെ അതിന്റെ യഥാർത്ഥ മാനദണ്ഡം അനുസരിച്ച് എവിടെ എന്താണ് ഫിറ്റാവുക എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആർക്ക് മാത്രമാണ്? പണ്ഡിതന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ രീതിയാണ് എന്ത് ചെയ്യും, യതസല്ലഹ്. ഇൽമു കൊണ്ട് അവർ ആയുധം, ഇൽമാകുന്ന ഏറ്റവും വലിയ ആയുധം അവർ സ്വീകരിക്കും. എന്നിട്ടാണ് അവർ ദാവത്താകുന്ന ജിഹാദിന് ഇറങ്ങുക, ഇൽമു കൊണ്ടുള്ള ജിഹാദ് അതിനിറങ്ങുക. അങ്ങനെ അദ്ദേഹം പഠിച്ചു മക്കയിലും മദീനയിലും ഇറാഖിലെ ബസ്രയിലും ചെന്ന് അദ്ദേഹം പഠിച്ചു. അവിടെ വെച്ച് തൗഹീദിലേക്കുള്ള ദഅവ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആരംഭിച്ചു. ജനങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് ക്ഷണിച്ചു. ان الواجب على جميع المسلمين ان ياخذوا دينهم عن كتاب الله وسنه رسول الله عليه الصلاه والسلام وناقش وذاكر في ذلك. അദ്ദേഹം അവിടെ വെച്ച് ജനങ്ങളെ സുന്നത്തിലേക്ക് ക്ഷണിച്ചു, തൗഹീദിലേക്ക് ക്ഷണിച്ചു. ജനങ്ങളോട് പറഞ്ഞു എല്ലാ മുസ്ലിങ്ങൾക്കും വാജിബായിട്ടുള്ളത് അല്ലാഹുവിന്റെ കിതാബിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും മടങ്ങുക എന്നതാ. വനാഖഷ്, അതിൽ അദ്ദേഹം ചർച്ചകൾ നടത്തി. വദാക്കർ, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ശിർക്കും ഖുറാഫാത്തുകളും ബിദഅത്തുകളും ഒക്കെ വളരെ വമ്പിച്ച തോതിൽ വ്യാപകമായിട്ടുള്ള ഒരു കാലത്താണ് ഇത് എന്ന് മനസ്സിലാക്കുക. പല ഉലമാക്കളും ആ കാലത്തുണ്ടായിരുന്ന പല ഉലമാക്കളും ചിലർ ദഅവത്ത് നടത്തിയിരുന്നു, പക്ഷെ വേറെ ചിലർ അവർക്ക് ഭരണാധികാരികളെ പോലുള്ള ആളുകളുടെ സഹായം ലഭിച്ചില്ല. വേറെ ചില ആളുകൾ ഫിഖ്ഹിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ അവരുടെ സമയം ചെലവഴിച്ചു. വേറെ ചില ആളുകൾ അവർക്ക് ഇത് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രയാസം പേടിച്ച് മിണ്ടാതിരുന്നു. വേറെ ചില ആളുകൾ നിരാശപ്പെട്ടു. ഇതായിരുന്നു ആ കാലത്തെ പണ്ഡിതന്മാരുടെ അവസ്ഥ. വേറെ ആരും അവിടെ ഇല്ലേ എന്ന് വിചാരിക്കുന്ന അവിടെ ഉലമാക്കളുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ചിലർക്കാണല്ലോ ചിലരുടെ ദഅവത്തിന് അല്ലാഹ് വമ്പിച്ച ബറക്കത്ത് നൽകും. ആ ബറക്കത്ത് ആ കാലത്ത് ലഭിച്ചിട്ടുള്ളത് ഈ മഹാനായ പണ്ഡിതന്റെ ദഅവത്തിനാണ്. ഇന്നും ആ ദഅവത്ത് അതിന്റെ ബറക്കത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ, അല്ല ലോകത്തിന്റെ ഏകദേശം എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ. ഈ ഫലം, ഈ ഈ ഈ ദഅവത്തിന്റെ കിരണങ്ങൾ ഇന്നും പല നാട്ടിലും കാണാം. എന്ത് സംഭവിക്കും? തൗഹീദിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പ്രയാസങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ഇദ്ദേഹം പറയുകയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം വഹസല അലൈഹി വഅലാ ശൈഖിഹിൽ മദ്കൂർ ബഅദുൽ അദാ. അദ്ദേഹത്തിന് അവിടെ ഒരു ശൈഖ് ഉണ്ടായിരുന്നു, മുഹമ്മദുൽ മജ്മൂഇ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മുഹമ്മദ് അൽ മജ്മൂഇ ഇറാഖിൽ. അദ്ദേഹത്തോട് ചേർന്നിട്ടാണ് ഇദ്ദേഹം ദഅവത്ത് നടത്തിയത് അവിടെ. അപ്പൊ ശൈഖിനും ഇദ്ദേഹത്തിനും പലവിധ അദാ പ്രയാസങ്ങൾ അവിടെ വെച്ച് നേരിട്ടു. അപ്പൊ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا. സൂറത്ത് ആല ഇംറാൻ അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവരിൽ നിന്നും. അതുപോലെ ഒമിനല്ലദീന അശ്റഖു, ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും, അദൻ കസീറ, ഒരുപാട് അദ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദ്രോഹങ്ങൾ ഏൽക്കേണ്ടി വരും. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അവന്റെ നടപടിക്രമമാണ്. വറക്കത്ത് ബിൻ ഔഫിൽ പറഞ്ഞതുപോലെ സൂറത്ത് അലഖ് എടുക്കുമ്പോ ആ കാര്യം നമ്മൾ വായിച്ചല്ലേ, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅ്ത ബിഹി ഇല്ലാ ഊദിയ, മറ്റൊരു റിവായത്തിൽ ഇല്ലാ ഊദിയ. താങ്കളെ നാട്ടുകാർ പുറത്താക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കുമായിരുന്നു. വയസ്സായി കാഴ്ച പോലും നഷ്ടപ്പെട്ട വറക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ആദ്യകാലത്ത് നബിക്കറിയില്ല എന്ന അല്ലാഹു നബി ആക്കിയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി അത്ഭുതപ്പെട്ടു, എന്നെ എന്റെ നാട്ടുകാർ പുറത്താക്കുകയോ? അപ്പൊ വറക്കത്ത് പറഞ്ഞ വാക്കാണിത്, ലം യഅതി റജുലുൻ ഖത്തു, ഒരു പുരുഷനും വന്നിട്ടില്ല. ബിമിസിലിമാവി, താങ്കൾ കൊണ്ടുവന്ന ഈ കാര്യവുമായി, ഇല്ലൂതിയ, ശത്രുത വക്കപ്പെട്ടിട്ടല്ലാതെ, അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായിട്ടല്ലാതെ. മറ്റൊരു വാചകത്തിൽ എന്താ, ഇല്ല ഊരിയ, ദ്രോഹങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടല്ലാതെ. ദ്രോഹങ്ങൾ ഉണ്ടാവും, അല്ലാഹു പറഞ്ഞില്ലേ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയിന അദുവാ ഷയാതീനൽ ഇൻസി വൽ ജിൻ, എല്ലാ നബിമാർക്കും നാം ശത്രുക്കൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചിക്കൾ. നബിമാർ ആരെങ്കിലും ദ്രോഹിച്ചിട്ട, ആരെങ്കിലും സ്വത്ത് കവർന്ന് എടുത്തിട്ട, ഒരിക്കലുമല്ലോ. ആരെയും ദ്രോഹിക്കാത്ത ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് നബിമാർ, അവർക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ആ പാത പിൻപറ്റുന്നവരാണ് നബിമാരുടെ അനന്തരാവകാശികളാണ്. നബിമാർ കിട്ടിയത് അവർക്കും കിട്ടും, നബിമാരുടെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കും കിട്ടും, യാതൊരു സംശയവും അതിലില്ല. ഫഖറജ മിൻ അജലി ദാലിക്, അങ്ങനെ ഇദ്ദേഹം ബസറയിൽ നിന്ന് പുറപ്പെടേണ്ടി വന്നു, ബസർ ഒഴിവാക്കി പോകേണ്ടി വന്നു, നാട് തന്നെ ആ നാട് തന്നെ ഒഴിവാക്കേണ്ടി വന്നു. വകാന മിൻ നിയ്യതിഹി അൻ യഖ്സിദ ശാം, അദ്ദേഹം അപ്പോൾ നിയ്യത്താക്കിയത് എവിടത്തേക്ക് പോകാനാണ്, ഷാമിലേക്ക് പോകാനാണ്, വീണ്ടും പഠിക്കാനാണ്. വീണ്ടും അവിടെ ഒരുപാട് ആലിമുകളുണ്ട്, അവിടെ ചെന്ന ഇൽമു നേടാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. മക്കയിൽ പോയി, മദീനയിൽ പോയി, ഇറാഖിലെ ബസറയിലേക്ക് പോയി, അവിടെ നിന്ന് ഈ പ്രയാസങ്ങളുണ്ടായി, അദ്ദേഹം ഷാമിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു, പുറപ്പെട്ടു. ബിൻവാസിയുടെ പുറപ്പെട്ട കാര്യം പറയുന്നില്ല, പക്ഷെ സാലിഹ് ഫൗസാൻ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പുറപ്പെട്ട് അവസാനം യാത്രക്കിടയിൽ അദ്ദേഹത്തിന് വളരെ പ്രയാസമുണ്ടായി, മരിച്ചുപോയേക്കുമോ എന്ന് തോന്നിപ്പോയി. അത്രയും ദൂരയാത്രയും അതുപോലെ അവിടെ അത്ര നിർഭയത്വമുള്ള വഴിയായിരുന്നില്ല. അവിടെ ഈ ഖുതാബ് തരീഖ് വഴിയിൽ കൊള്ള സംഘങ്ങളൊക്കെ പോലെയുള്ള നിർഭയത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ അദ്ദേഹം പകുതി വെച്ച് തിരിച്ചു പോരേണ്ടി വന്നു ഷാമിലേക്ക് പോകുന്ന യാത്രയിൽ. ബിൻവാസ് പറയണം, ഫലം യഖ്ദിർ അലാ ദാലിക ലിഅദമി വുജൂദി നഫഖത്തിൽ കാഫിയ, പോകാനുള്ള ചെലവ് അത്രയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. ശരി, ഇനി ശ്രദ്ധിക്കുക. പിന്നെ അദ്ദേഹം പോയത് സുമ്മ തവജ്ജഹ ഇല ബൽദത്തിൽ ഹുറൈമില, ഹുറൈമില എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത്. എവിടത്തേക്കാണ് ഹുറൈമില? ഇത് അറേബ്യയിൽ തന്നെയാണ്, ഇത് എവിടെയാണ്, അറേബ്യയിൽ തന്നെയാണ്, ജസീറത്തുൽ അറബ്, അവിടെ തന്നെയാണ് ഹുറൈമില എന്ന സ്ഥലം. ഷാമിലല്ല, ഇറാഖിലോ ഒന്നുമല്ല. അവിടത്തേക്ക് പോകാനുള്ള ഒരു കാരണം എന്താണ്? അദ്ദേഹം അവിടത്തേക്ക് ഹുറൈമിലയിലേക്ക് പോകാനുള്ള കാരണം, പിതാവ് ആ സമയത്ത് അവിടെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുൽ വഹാബ് ആ സമയത്ത് ഹുറൈമിലയിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലം എവിടെയാണ്? അപ്പൊ ഉയൈനയിലെ ഖാളിയായിരുന്നു ആദ്യം ഇദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ വഹാബ്. പക്ഷെ അദ്ദേഹം പിന്നീട് അവിടുന്ന് മാറി ഹുറൈമിലയിലെ ഖാളിയായി, ഹുറൈമില എന്ന സ്ഥലത്തെ ഖാളിയായി. അപ്പോ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഷാമിലേക്ക് പോകുന്ന വഴിക്ക് തിരിച്ചു വന്ന ആ സമയത്ത്, ബസറയിലൊക്കെ പോയ ആ സമയത്ത് ഉപ്പ് ഉള്ളത് എവിടെയാണ്? ഹുറൈമില എന്ന സ്ഥലത്താണ്. ഹ, റ, യ, മീം, ലാം, പിന്നെ ലാം നീക്കണം, അലിഫ്, പിന്നെ ഹംസ. ഹുറൈമില എന്ന സ്ഥലത്താണ് ഉപ്പുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അവിടത്തേക്ക് പോയി. അങ്ങനെ അവിടെ പിതാവിനോട് ഒന്നിച്ച് താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഹിജറ 1153 പിതാവ് അവിടെ വെച്ച് മരണപ്പെട്ടു. അബ്ദുൽ വഹാബ് എവിടെ വെച്ച് മരണപ്പെട്ടു? ഹുറൈമില എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. അദ്ദേഹം പിതാവിനോടൊത്ത് അവിടെ ദാവത്ത് നടത്തിയിരുന്നു. ഫഹസല മിൻ ബഅദി അഹ്ലി ഹുറൈമില ശർറുൻ അലൈ, പിന്നീട് അദ്ദേഹം പിതാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കൂടുതൽ ഷർറ് അവിടെ നിന്ന് ഏൽക്കേണ്ടി വന്നു. ദാവത്ത് നടത്തിയതിന്റെ പേരിൽ ഷർറ് ഏൽക്കേണ്ടി വന്നു. ഇബ്നു ബാജി പറയണം, വഹും ബഅദു സഫല, അവർ അവിടെയുള്ള ചില വളരെ നീചന്മാരായ ആളുകളായിരുന്നു, അദ്ദേഹത്തെ കൊല്ലാൻ തന്നെ ഇവര് വന്നു. അബ്ദുൽ വഹാബിനെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ വന്നു, പക്ഷെ അള്ളാഹു രക്ഷപ്പെടുത്തി, അവിടുന്ന് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അദ്ദേഹം അവിടുന്ന് യാത്രയാവുകയാണ്. മറന്നു വരുത്, പോയ സ്ഥലങ്ങളൊന്നും ഇതിനിടയിൽ മറക്കരുത്. അവിടുന്ന് അദ്ദേഹം യാത്ര പോകുന്നത് പഴയ സ്ഥലത്തേക്ക് തന്നെയാണ്, സ്വന്തം നാട്ടിലേക്ക്. അവിടെ ഉയൈന ഇർതഹല ശൈഖ് ഇല ഉയൈന റഹിമഹുല്ലാഹ് റഹ്മത്തുല്ലാഹി അലൈഹി. അപ്പോ ഉയൈനയിൽ തന്നെ വീണ്ടും എത്തി. ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ട് പിന്നെ കാര്യമായി ഒന്നുമില്ല, ഇതുവരെയുള്ള സ്ഥലം മറക്കരുത്. ഉയൈനയിൽ നിന്ന് ഇവിടത്തേക്ക് പോയി, ആദ്യം ഇവിടത്തേക്ക് പോയത് മക്കയിലേക്ക്. ഏത് വർഷമാണ് ജനിച്ചത്? 1115. മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് ഇബിൻ സുലൈമാൻ അത്തമീമി അന്നജദി. അവിടുന്ന് അദ്ദേഹം മക്കയിലേക്ക് പോയി, പിന്നെ അവിടത്തേക്ക് പോയി മദീനയിലേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരാളാരാണ് ഉസ്താദ്മാർ, മുഹമ്മദ് ഹയാത് അസ്തിന്ദി. അവിടുന്ന് എങ്ങോട്ടേക്കാണ് പോയത്? ബസ്രയിലേക്ക്. അവിടെ ഒരാളുണ്ടായെന്ന് പറഞ്ഞില്ലേ ഒരു ഉസ്താദ്? ആരാണ്? മുഹമ്മദ് മജ്മൂഇ. അവിടെ നിന്ന് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായി. പിന്നെ അവിടത്തേക്ക് പോയി, പകുതിക്ക് തിരിച്ചു വരേണ്ടി വന്നു ഷാമിൽ. പിന്നെ അവിടത്തേക്കാണ് പോയത് ഷൊറൈമിൽ. എന്താണ് അവിടെ പോകാനുള്ള കാരണം? അവിടെ പിതാവ് അവിടെ ഖാദിയായിരുന്നു. പിന്നെ പിതാവ് മരണപ്പെട്ടു ഏതാ വർഷം? 1153. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി, ഉയൈനയിലേക്ക് പോവുകയാണ്. അവിടത്തെ ആ സമയത്തെ അമീർ ഇദ്ദേഹത്തിന്റെ അതങ്ങനെയാണ്, ഇൽമ് അള്ളാഹു മറച്ചു വെക്കുകയില്ല, അതിന് അള്ളാഹു പ്രശസ്തി നൽകും, അള്ളാഹു അതിന് സഹായിക്കാൻ ആളുകളെയും ഏർപ്പെടുത്തും. ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്ഖി ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യാതി അംറുല്ലാഹി വഹും അലാ ദാലിക. സത്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു സംഘം എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇദ്ദേഹം ഉയൈനയിലേക്ക് പോയപ്പോൾ അവിടുത്തെ അമീർ, അവിടുത്തെ ആ സമയത്തെ ആ പ്രദേശത്തെ ഭരണാധികാരി ഉസ്മാൻ ഇബ്നു നാസർ എന്ന ആളാണ്. ഉസ്മാൻ ഇബ്നു നാസർ എന്ന ആളാണ് ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി. ഫനസല അലൈ, അദ്ദേഹം ഉയൈനയിൽ സ്വന്തം നാട്ടിൽ ചെന്നിറങ്ങി. വറഹബ ബിഹിൽ അമീർ, ഇദ്ദേഹം നല്ല മനസ്സുള്ള ഒരാളായിരുന്നു. ആര്? ഉസ്മാൻ ഇബ്നു നാസർ. അദ്ദേഹം ഇദ്ദേഹത്തെ സ്വീകരിച്ചു. ആ സമയത്ത് അദ്ദേഹം ഷെയ്ഖിനോട് നല്ല താല്പര്യമുള്ള ആളായിരുന്നു. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖും ബിദ്ദഅവതി ഇലല്ലാഹ്, താങ്കൾ ഇവിടെ അള്ളാഹുവിലേക്ക് ദാവത്ത് നടത്തിക്കൊള്ളൂ. പല സ്ഥലത്തും പ്രയാസങ്ങൾ ഉണ്ടായത് പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ഇദ്ദേഹം അറിഞ്ഞു. ഇവിടെ ദാവത്ത് നടത്തിക്കൊള്ളൂ. വനഹ്നു മഅക, ഞങ്ങളുണ്ട് താങ്കളുടെ കൂടെ. വനാസിറൂഖ, ഞങ്ങൾ താങ്കളെ സഹായിക്കും. ഒരു ഭരണാധികാരിയാണ് പറയുന്നത്, നിങ്ങൾ അള്ളാഹു നൽകുന്ന സഹായം. ഇന്ന കലൻ തദാശൈ അനിത്യഖാ അള്ളാഹ് ഇല്ലാ ആസാക അള്ളാഹു ഖൈറൻ മിൻ. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എന്ത് ഉപേക്ഷിക്കേണ്ടി വന്നാലും അള്ളാഹു നിനക്ക് അതിനേക്കാളും നല്ലത് പകരം നൽകും. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. അള്ളാഹുവിനെ സൂക്ഷിച്ചവന് അള്ളാഹു പോം വഴി കാണിച്ചു കൊടുക്കും, കുടുങ്ങി പോവുകയില്ല. വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിന് റിസ്ക് കൊടുക്കും. ആര് അള്ളാഹു തവക്കുലാക്കി? അവൻ അള്ളാഹു മദീ, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇദ്ദേഹം സഹായിക്കാമെന്നിട്ടു. അങ്ങനെ അതാ മുഹമ്മദ് അബ്ദുൽ വഹാബ് അവിടെ ദാവത്ത് തുടങ്ങുകയാണ്, തൗഹീദിലേക്കുള്ള ദാവ. അങ്ങനെ അദ്ദേഹത്തിന്റെ വാദവും അദ്ദേഹത്തിന്റെ വഷ്തഹറ അംറുഹു ഫിൽ ഉയൈന, ഉയൈന ഒന്നാകെ അദ്ദേഹത്തിന്റെ കാര്യം അറിയപ്പെട്ടു, പ്രസിദ്ധമായി. വാദവും അസയിത്തു, അദ്ദേഹത്തിന്റെ സ്ഥാനം അറിയപ്പെട്ടു. വജാ ഇലൈഹി നാസു മിനൽ ഖുറാൽ മുജാവിറ, സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ശേഖിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി പഠിക്കാനും ആ നല്ല അവസ്ഥയിൽ ജീവിക്കാനും. വഫി യൗമിൻ മിനൽ അയ്യാം, അവൻ ഒരു ദിവസം, ഖാല ശൈഖു, ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് അമീറായ അമീറിന്റെ പേരെന്താ? ഉസ്മാൻ ബിൻ നാസർ. ഉസ്മാൻ ബിൻ നാസറിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം. ദഅന നഹ്ദിമു ഖുബ്ബത സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ ഒരു ഖുബ്ബ ഉണ്ടായിരുന്നു. ആരെ ഖുബ്ബയാണ്? സയ്യിദ് ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സഹോദരൻ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുബ്ബ. അത് സയ്യിദ് ഇബ്നുൽ ഖത്താബിന്റെ ആവാം ആവാതിരിക്കാം, പക്ഷെ അങ്ങനെയാണ് അവിടെ അറിയപ്പെടുന്നത്. അദ്ദേഹം അവിടെയാണ് കൊല്ലപ്പെട്ടത്. ആരുമായിട്ടുള്ള യുദ്ധത്തിൽ? മുസൈലിമത്തുൽ കദ്ദാബുമായി യമാമയിൽ വെച്ച് നടത്തിയ അത് ഈ സ്ഥലമാണ്. ആ യുദ്ധത്തിൽ ആണ് സയ്യിദ് ഇബ്നുൽ ഖത്താബ് കൊല്ലപ്പെട്ടത്. അപ്പൊ അവിടെ ഖുബ്ബ ഉണ്ടായിരുന്നു. ജനങ്ങൾ അവിടത്തേക്ക് ചെല്ലും, ഇന്ന് കാണുന്നത് പോലെ അവിടെ ചെന്ന് സങ്കടം പറയും, അതിനാരാധിക്കും, ആ ഖുബ്ബയെ ആരാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അമീറിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, ആ ഖുബ്ബ പൊളിക്കണം.
فإنها أسست على غير هدى، وإن الله جل ولا جل وعلا لا يرضى بهذا العمل. ഇത് തെറ്റായ കാര്യമാണ് ഖുബ്ബ എന്ന് പറഞ്ഞാൽ. അള്ളാഹു അത് തൃപ്തിപ്പെടുകയില്ല. വറസൂലു അലൈഹി സ്വലാത്തു വസ്സലാം നഹ അനിൽ ബിനാഇ അലൽ ഖുബൂർ വത്തിഖാദിൽ മസാജിദ് അലൈഹ വഹാദിഹിൽ ഖുബ്ബ ഫതനതിൻ നാസ് വഗയ്യറത്തിൽ അഖായിദ് വഹസല ബിഹ ശിർക് ഫയജിബ് ഹദ്മുഹ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വിരോധിച്ചതാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഫിത്നയുണ്ടായി, ശിർക്കുണ്ടായി. റസൂലുള്ളാഹിന്റെ സുന്നത്താണ് എന്ത് പൊളിച്ചാലെന്നുള്ളത്, അലി ബിൻ അബി താലിബ് ചെയ്തതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കൂടെ ആരാണുള്ളത്? ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന്റെ കീഴിലാണ് ആ സ്ഥലം. അങ്ങനെ അതാ ഫഖാല അൽ അമീർ, അമീർ പറഞ്ഞു ലാ മാനിഅ മിൻ ദാലിക്, ഒരു കുഴപ്പമില്ല പുളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സൈന്യത്തെ അയച്ചു, കൂടെ ആരും ചെന്നു? ഷേഖും ചെന്നു. ആരെയും പോയി പുളിക്കാൻ അയക്കല്ല, കൂടെ ചെല്ലുക തന്നെ ചെയ്തു. എന്നിട്ട് ഷേഖ് എന്നെ സ്വന്തം കൈയോടെ എന്ത് ചെയ്തു? അത് പൊളിച്ചു നീക്കുകയുണ്ടായി ഈ പട്ടാളക്കാരുടെ കൂടെ. മുഖങ്ങൾ ആ ദാവത്ത് എങ്ങനെയാണ്, വെറും വായ കൊണ്ട് മാത്രമല്ല, മറിച്ച് അള്ളാഹു സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയതല്ല ശിർക്ക് തൂത്തെറിയാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായമുണ്ടായി. അങ്ങനെ നോക്ക് നിങ്ങൾ ഈ സമയത്ത് നജിദിലെ അവസ്ഥ. നജിദ് നമ്മൾ പറഞ്ഞു വിശാലമായ പ്രദേശമാണ്. ഈ ഉയൈനയും ദിറയ്യയും അതുപോലെ ഹുറൈമയിലെയും ഒക്കെ അടങ്ങുന്ന വിശാലമായ പ്രദേശമാണ് നജിദ്, ഇന്നത്തെ റിയാദ് അടങ്ങുന്ന സ്ഥലം. അവിടെ അന്നത്തെ അവസ്ഥ എന്താണ്? ഒരു മുഅ്മിൻ ഒരിക്കലും തൃപ്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇബ്നു ബാസ് പറയാണ് കാന ശിർക്കുൽ അക്ബറു അക്ബറു ഖദ് നശഅ വൻതശർ. ശിർക്കുൽ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് അവിടെ വ്യാപിച്ചിരുന്നു. അതുപോലെ ഹത്ത ഉബിദത്തിൽ ഖുബാബ് വഉബിദത്തിൽ അഷ്ജാർ വൽ അഹ്ജാർ വഉബിദത്തിൽ ഗിറാൻ, ജനങ്ങൾ ആരാധിച്ചിരുന്നു എന്തിനൊക്കെ? ഖുബ്ബകളെ, മരങ്ങളെ, കല്ലുകളെ, അതുപോലെ ഗുഹകളെ, ഇതിനൊക്കെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്. ഇത്രയോ മരങ്ങളുണ്ട് മുസ്ലിയാക്കന്മാർ അവിടെ, പിന്നെ അവിടുത്തെ പൂജാരിമാരായി നിന്ന് അതിനെ പൂജിക്കുന്ന നാടുകൾ, കല്ലിനെ പൂജിക്കുന്നുണ്ട്. നാട്ടുകല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയാത്ത ആരുണ്ടാവില്ല. അതുപോലെ മരങ്ങളെ പൂജിക്കുന്ന സ്ഥലം, കബറുകളെ പൂജിക്കുന്ന സ്ഥലം, അത് അതുണ്ടായിരുന്നു നജിദിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ, നോക്കിങ്ങൾ ഇസ്ലാമിന്റെ മസ്ദറാണത്, ഇസ്ലാമിന്റെ നാടാണ് ഈ ജസീറത്തുൽ അറബ്. അവിടെയാണ് പിന്നീട് പിൽക്കാലത്ത് ഇതാ ഈ കാലമാകുമ്പോഴേക്കും ഈ ശിർക്കിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രവചനമാണത്, അങ്ങനെ നടക്കും എന്നുള്ളത്. മാത്രമല്ല ആ സ്ഥലത്ത് ആ സമയത്ത് ഭരണാധികാരികളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു, പണ്ഡിതന്മാരുടെ അവസ്ഥയും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. മാത്രമല്ല ഇങ്ങനത്തെ ജാരങ്ങളും ദർഗകളും, ഇങ്ങനെ ജനങ്ങളുടെ വിശ്വാസം അലങ്കോലപ്പെട്ടാൽ അത് ചൂഷണം ചെയ്യുന്ന ആളുകൾ അവരുണ്ടാവും. ആര്? ജ്യോത്സ്യന്മാർ, അതുപോലെ സാഹരന്മാർ, അങ്ങനത്തെ ജിന്നുമ്മമാർ, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവല്ലോ, ജനങ്ങളുടെ വിശ്വാസം പോക്കറ്റടിച്ച് ജീവിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളും സ്വയം വലിയാണെന്ന് വാദിക്കുന്ന ആളുകളും അവരൊക്കെ കൊണ്ട് നിറഞ്ഞവസ്ഥയായിരുന്നു നജിദിലുണ്ടായത്. فلما راى الشيخ الامام هذا الشرك وظهره وظهوره في الناس وظهوره في الناس وعدم وجود منكر لذلك الشيخ دي കാണുകയാണ് ഈ ശിർക്കും ജനങ്ങൾക്കിടയിൽ അത് വ്യാപകമായി, അത് തടയാൻ ആളില്ലാതെ പോയി, അല്ലാഹുവിനെ ക്ഷണിക്കുന്ന ഒരാളില്ലാതായി പോയി. അദ്ദേഹം എന്ത് ചെയ്തു? അതിനിറങ്ങി, അദ്ദേഹം തുടങ്ങി. فجد في التعليم والتوجيه والارشاد وهو في العيينة ഉയൈനയിലായിരിക്കും അദ്ദേഹം ജനങ്ങൾക്ക് ദാവത്ത് നടത്തി, അതുപോലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തും അവരെ നേർവഴിക്ക് നടത്തി. പണ്ഡിതന്മാർക്ക് അദ്ദേഹം എഴുത്തുകൾ എഴുതി, പണ്ഡിതന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം എഴുത്തുകുത്തുകൾ നടത്തി. അതുപോലെ തന്നെ അവരോടൊപ്പം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു, അവരെ ഉത്ബോധിപ്പിച്ചു. അദ്ദേഹം ഈ ഖുറാഫാത്തുകൾക്കെതിരെ ഒക്കെ പോരാടുകയുണ്ടായി. യമനിലെ ഉലമാക്കളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. ഇരു ഹറമുകളിലുള്ള പണ്ഡിതന്മാരുമായി അദ്ദേഹം കത്തുകളിലൂടെ ബന്ധപ്പെട്ടു. അവരിൽ പലരും ഷേഖുമായി യോജിച്ചു. അവർ പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ പോലും അതിന്റെ അസറത്തി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. വല്ലാഹു അലം, സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്നുപേരുള്ള പഞ്ചാബിൽ ജീവിച്ചിരുന്ന ഈ സമയത്താണ് അദ്ദേഹം ഇവിടെ ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് പഞ്ചാബ് ഭാഗത്ത് ഭരണം കിട്ടിയിരുന്നതാണ്. തൗഹീദ് ഉണ്ടായാൽ അങ്ങനെ കൊടുക്കുമല്ലോ. എന്താ ചെയ്തത്? അദ്ദേഹം ഹിജാസിലേക്ക് പോയി. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അദ്ദേഹം കണ്ടു എന്നൊക്കെ ഇന്ത്യയിൽ പല മുസ്ലിം ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. അല്ലാഹു ആലം അതിന്റെ സത്യം എന്താണ്. പക്ഷെ ഇബ്നു ബാസ് ഒക്കെ പറയണ്ടേ, ഹിന്ദിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് സയ്യിദ് അഹമ്മദ് ഷഹീദ്. ഷഹീദ് എന്ന് അദ്ദേഹത്തെ അദ്ദേഹം ഷഹീദ് ആയതുകൊണ്ട് പറയുന്നതാണ്. പിന്നീട് കാഫറുകളുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണുണ്ടായത്. ഈ സമയത്ത് അദ്ദേഹം പഞ്ചാബ് ഭാഗത്ത് അദ്ദേഹത്തിന് ഒരു പ്രദേശം തന്നെ അദ്ദേഹത്തിന് ഭരണത്തിരികയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ആ സമയത്ത് മറ്റുള്ള ആളുകൾ മുസ്ലിങ്ങളെ ദ്രോഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം തൗഹീദിന്റെ ദാവത്ത് നടത്തിയപ്പോൾ അല്ലാഹു അവർക്ക് ഉയർച്ച നൽകി എന്നാണ് ഷെയ്ഖ് പറയാണ്. ഇബ്നു ബാസ് പറയുന്നു, ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന് യോജിക്കുന്ന ആളുകൾ ഉണ്ടായി. അതുപോലെ ആരുണ്ടാവും? എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും, നബിമാർക്ക് ഉണ്ടായില്ലേ. ഇബ്നു ബാസ് പറയുന്നു, ഇദ്ദേഹത്തിന് എതിർത്ത ആളുകൾ രണ്ട് കൂട്ടരായിരുന്നു. ഒന്ന് ആരാണ്? മാബൈന ജാഹിലിൻ ഖുറാഫിയിൻ ലാ യഅരിഫു ദീന അല്ലാഹ് വലാ യഅരിഫു തൗഹീദ അല്ലാഹ്. ഒന്ന് ജാഹിലായ ഖുറാഫിയാണ്, ഒന്നും അറിയില്ല. അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു ഈ പറഞ്ഞതുപോലെ ഇന്ന വജദന ആബാന അലാ ഉമ്മത്തിൻ വഇന്ന അലാ ആസാരിഹിം മുഹ്തദൂൻ. നമ്മളെ ഉപ്പ ഉപ്പാപ്പ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പ ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് അവസ്ഥ, അതിന് മാത്രമേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന വാദം പറഞ്ഞ ആളുകൾ. വസായിഫത്തുൻ ഉഖറ, മറ്റൊരു വിഭാഗം ആരാണ്? മിമ്മ യൻസിബൂന യൻസബൂന ഇലൽ ഇൽം റദ്ദു അലൈഹി ഇനാദൻ വഹസദ. ചിലര് ഇൽമ് ഉണ്ടായിട്ട് തന്നെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൽമ് ഉണ്ടായിരിക്കെ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിനോട് എതിരെ നിന്നു. എന്താണ് കാരണം? ഇനാദൻ വഹസദൻ, അസൂയുണ്ട്. ചില ആളുകൾ വിവരമില്ലാത്തത് കൊണ്ടാണ് ഷേഖിനെ എതിർത്തതെങ്കിൽ, വിവരമുണ്ടായിരുന്ന ചില ആളുകൾ എന്തിനാണ് എതിർത്തത്? ഐനാദൻ വഹസദൻ, അസൂയ കൊണ്ട്. ലഅല്ല യഖൂൽ അൽആമ്മ, ജനങ്ങൾ പറയാതിരിക്കാൻ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഈ ആശയം എല്ലാവരും സ്വീകരിച്ചാൽ അദ്ദേഹം പറയുന്ന ഹക്ക് യഥാർത്ഥ ഇസ്ലാം അതല്ലാതെ സ്വന്തമായി ഒന്നും ഷേഖിന് പറയാറുണ്ടായിട്ടില്ല. അത് ആളുകൾ സ്വീകരിച്ചാൽ ജനങ്ങൾ പിന്നെ പറഞ്ഞേക്കും, മാ ബാലുക്കും ലം തുൻകിറു അലൈന ഹാദാ ശൈ, നിങ്ങളെന്താ ഇത്ര വലിയ ആലിമങ്ങളായിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞതായിരുന്നത് എന്ന് ജനങ്ങൾ പിന്നീട് ചോദിച്ചേക്കുമോ എന്നവർ ഭയപ്പെട്ടു. ഷേഖിന്റെ ആശയം ആളുകൾ സ്വീകരിച്ചാൽ, ലിമാ ജാഅ ഇബ്നു അബ്ദുൽ വഹാബ് വഫാറ അലൽ ഹഖ് വഅൻതും ഉലമാ വലം തുൻകിറു ഹാദാൽ ബാത്തിൽ, നിങ്ങൾ ഉലമാക്കളല്ലേ, പിന്നെന്താ ഇത് പറയാൻ ഒരു ഇബ്നു അബ്ദുൽ വഹാബ് വന്നപ്പോഴാണോ ഇത് പറയാൻ കണ്ടത്? നിങ്ങൾക്ക് ഇത് ഇതിനു മുമ്പ് എന്താണ് നിങ്ങൾ ഇത് പറഞ്ഞു തരാതിരുന്നത്? ഫഹസദു വഖജിലു മിനല്ലാമ്മ, ഇതാണ് പലരുടെയും പ്രശ്നം. അവര് അദ്ദേഹത്തോട് അസൂയ കാണിച്ചു, ജനങ്ങളിൽ നിന്ന് അദ്ദേഹം അവർ ലജ്ജിച്ചു. പേടി ആരെയാ? ജനങ്ങളെ. അല്ലാഹുവല്ല യഖ്ഷൗനന്നാസ കഖശിയത്തില്ലാഹി ഔ അശദ്ദ ഖശിയ. അള്ളാഹു പറഞ്ഞില്ല അവർ ജനങ്ങളെ ഭയപ്പെടുന്നു അള്ളാഹനെ ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ആളുകളെയാണ് പേടി. അങ്ങനെ പേടിക്കുമ്പോ എന്ത് ചെയ്യും? സത്യം പറയുന്ന ആളുകളെ എതിർക്കും. കാരണം ഓരങ്ങനെ ഇപ്പോ ആളാണ്ട, നമ്മളെ കുറിച്ച് ജനങ്ങൾ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകളെ പേടിച്ചുകൊണ്ട്, അതുപോലെ ആളുകളുടെ കയ്യടി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. ഷാ ദാവത്തിന് ഒരിക്കലും അള്ളാഹു ബറക്കത്ത് നൽകുകയില്ല. ആ ആളുകളൊക്കെ എവിടെ പോയി? അന്ന് ഈ കളി കളിച്ച ആളുകളൊക്കെ എവിടെ പോയി? ഷെയ്ഖ് ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേര് നോക്കൂ, ഇതാ ഇന്നും നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നും അതുപോലത്തെ ആളുകൾ ഉണ്ടാവല്ലോ, മടിച്ചു നിന്ന ആളുകളെ ഭയപ്പെട്ട് നാണിച്ചു നിന്ന ആളുകൾ, അവരുടെയൊക്കെ പേര് അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ നോക്ക്, അള്ളാഹുക്ക് വേണ്ടി ജനങ്ങളെ ഭയപ്പെടാതെ നിലകൊണ്ട ആളുകളുടെ അവസ്ഥ നോക്കൂ, ഇതാണ് അവരുടെ പേര് നിലനിൽക്കും ഇൻഷാ അല്ലാഹ്. അത് നമ്മളും ഓർക്കണം. അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി നമ്മൾ കാര്യം പറഞ്ഞോ, ദാവത്ത് നടത്തിയോ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ദാവത്തിന് ബറക്കത്തുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മരണത്തിന് ശേഷമായിരിക്കും അത്, ചിലപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷമായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഇഖ്ലാസ് ഉള്ള ദാവത്തിന്. وأظهر العناد للحق إيثارا للعاجل على العاجل أور إهلوغتن فارلوغتكالوم راموكم نلغي واقتداءا باليهود يهودي غلب من بتي يهودي غلب من لا جيد أريان يتلا في إيثارهم الدنيا على الآخرة അവർ ദുനിയാവിനെ ആഖിറത്തിനേക്കാളും ദുനിയാവിന് മുൻഗണന കൽപ്പിച്ചു. നസ്അലുല്ലാഹി അൽആഫിയ വസ്സലാമ. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്ന് ഇബ്നു ബാസിന്റെ വാക്കുകളാണ്. ഇതാണ് സഹോദരങ്ങളെ അദ്ദേഹത്തെ ആ സമയത്തുണ്ടായത്. അദ്ദേഹം ആരുടെ കെട്ടിപ്പൊക്കിയ ഖബറാണ് പൊളിച്ചു കളഞ്ഞത്? സയ്യിദ് ഇബ്നുൽ ഖത്താബിന്റെ. എന്നാൽ വഹുനാക ഖുബൂർ ഉഖ്റ, വേറെയും ചില ഖബറുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ചില മരങ്ങൾ ഉണ്ടായിരുന്നു ജനങ്ങൾ ആരാധിച്ചത്. ഇതൊക്കെ ഈ ഷെയ്ഖ് ഈ ഭരണാധികാരിയുടെ സഹായത്തോടെ പൊളിച്ചു കളഞ്ഞു. ജനങ്ങൾ ആരാധിച്ചിരുന്ന മരങ്ങൾ മുറിച്ചു കളഞ്ഞു. അങ്ങനൊക്കെ ചെയ്തു. അങ്ങനെ എന്തുണ്ടായി? സ്വാഭാവികമായും ഷെയ്ഖിന്റെ പേര് നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് പ്രചരിക്കാൻ തുടങ്ങി. ആളുകൾ അറിയാൻ തുടങ്ങി ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധി പതിന്മടങ്ങ് വർദ്ധിക്കുവാൻ കാരണമായ മറ്റൊരു സംഭവം കൂടി ആ കാലത്തുണ്ടായി. എവിടെയുള്ളപ്പോ? റയ്നയിൽ ഉള്ളപ്പോൾ, ഈ ഖലീഫയുടെ സഹായം അദ്ദേഹത്തിനുള്ള കാലത്ത്. എന്താണ് സംഭവിച്ചത്? സുമ്മ ഇന്ന ഷൈഖ അതതുഹു മറാഅതുൻ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. എന്നിട്ട് പറഞ്ഞു, വഅസറഫത ഇൻദഹു ബിസ്സിന ഇദ്ദത മറാത്, പലതവണ അവര് ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് അവർ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഷെയ്ഖിനോട് പറഞ്ഞു. വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, അള്ളാഹിന്റെ ഹദ്ദ് എനിക്ക് നടപ്പാക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മായിസ് റളിയല്ലാഹു അൻഹു അവർ വന്ന് പറഞ്ഞതുപോലെ, അദ്ദേഹം അതുപോലെ മറ്റൊരു സ്ത്രീയും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, അതുപോലെ പലതവണ അവർ പറഞ്ഞു. വസഅല അൻ അഖ്ലിഹ, ഷെയ്ഖ് ജനങ്ങളോട് അവരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ജനങ്ങളോട് അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ, ആദ്യം വന്നപ്പോ തിരിഞ്ഞാണ് ചെയ്യുന്നത്, പോയി പോയിക്കോളൂ പോയിക്കോളൂ എന്ന് പറഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും സ്വയം തഹീർനിയ റസൂലുള്ളാഹ, എന്നെ ശുദ്ധീകരിക്കൂ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുമിന് കൽപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ചോദിച്ചിരുന്നു, എന്തെങ്കിലും തകരാറുണ്ടോ, ബുദ്ധിക്ക് തകരാറുണ്ടോ എന്ന് അന്വേഷിച്ചു. ഫഖീല ഇന്നഹ ആഖില, ജനങ്ങൾ പറഞ്ഞില്ല അവർക്കൊരു കുഴപ്പമില്ല. വല ബഅസബിഹ, ഒരു പ്രശ്നവുമില്ല. ഫലമ്മ സമ്മമത അലൽ ഇഅ്തിറാഫ് വലം തർജ അൻ ഇഅ്തിറാഫിഹ, അവരാ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ അവർ ആ സ്ത്രീ ഉറച്ചു നിന്നു. അവർ ആ തീരുമാനം ആ പറഞ്ഞതിൽ നിന്ന് അവർ പിന്തിരുന്നില്ല. വലം തദ ഇക്രാഹൻ വല ശുബ്ഹതൻ, അവരാരെങ്കിലും നിർബന്ധിച്ചു പറയിപ്പിച്ചതല്ല. അതുപോലെ ഒരു സംശയം അവർ പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല വക്കാലത്ത് മുഹസ്സന മുഹസ്സന, അവർ വിവാഹിതയായ സ്ത്രീയായിരുന്നു. അപ്പൊ എന്താ ശിക്ഷ നടപ്പാക്കേണ്ടത്? എറിഞ്ഞു കൊല്ലണം. അമറ ഷൈഖ് റഹിമഹുല്ലാഹു അലൈഹി ബി അൻ തുർജം ഫറുജിമത് ബി അംരി, ഷെയ്ഖ് എന്ത് ചെയ്തു? അദ്ദേഹം ഭരണാധികാരിയുടെ അദ്ദേഹത്തിന്റെ പിന്തുണയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ഏറു ശിക്ഷ നടപ്പിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ഖബറുകൾ പൊളിച്ചു, കെട്ടിപ്പുകയിൽ പൊളിച്ചു, അതുപോലെ ഈ ഹദ്ദും കൂടി നടപ്പിലാക്കി. അത് അക്കാലത്ത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. അള്ളാഹുന്റെ ദീന് നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായതുപോലുള്ള ഒരു കാലമാണ്. അള്ളാഹുവിന്റെ ദീൻ ഇങ്ങനെ വരുമ്പോ നോക്കി, നിങ്ങൾ അധികാരവും മുൽക്കും ഒക്കെ അള്ളാഹു കൊടുക്കും. തൗഹീദ് പ്രചരിപ്പിച്ചാൽ, തൗഹീദ് അതിന് ജനങ്ങളിൽ സ്ഥാനം നേടിയാൽ, വബിദ്ദഅവത്തിൽ അളീമ ഇലോ, അങ്ങനെ അദ്ദേഹം അതിന് കൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും ദഅവത്ത് നടത്തുകയുണ്ടായി. എന്ത് സംഭവിച്ചു? നാട്ടിലാകെ ഇത് പ്രചരിച്ചു. ഫഷ്തഹറ അംറുഹു ബഅദ ദാലിക്, അദ്ദേഹത്തിന്റെ പേര് കൂടുതൽ പ്രശസ്തമായി. ബിഹദിമിൽ ഖുബ്ബ, ഖുബ്ബ തകർത്തു ആ കാരണം കൊണ്ട്. വബിറജ്മിൽ മർആ, ഈ സ്ത്രീ എറിഞ്ഞു കൊല്ലാൻ അദ്ദേഹം കൽപ്പന കൊടുത്തു ആ കാര്യം. അതുപോലെ വബിദ്ദഅവത്തിൽ അളീമ ഇലല്ലാഹ് വഹിജ്റത്തിൽ മുഹാജിരീന ഇലൽ ഉയൈന, ആളുകളൊക്കെ ഉയൈനിലേക്ക് ഹിജ്റ വരാൻ തുടങ്ങി. എന്തിന്? ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉള്ള, ഇസ്ലാമിന്റെ ഒരു നാട് ഉള്ളതുകൊണ്ട് ജനങ്ങൾ പല ഭാഗത്തുനിന്നും ഉയൈനയിലേക്ക് ഹിജ്റ വരാൻ തുടങ്ങി. അങ്ങനെ ഷെയ്ഖിന്റെ പ്രശസ്തി വളരെയേറെ വർദ്ധിച്ചു. ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലി നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.